കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭകൾക്കുള്ള ദൂതുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിന്ന് പെർഗമോ സഭയ്ക്ക് എഴുതിയ ദൂത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-17 വരെയുള്ള വാക്യം നമുക്കൊരവർത്തി വായിക്കാം. പെർഗമോ സഭയുടെ ദൂതന് എഴുതിയ എഴുത്ത് നാം വായിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക: മൂർച്ചേറിയ ഇരുവായുത്തലയുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കിൽ നിന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളിടമെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷ്യം വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കുലംബരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭയോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കർത്താവ് ആസിയയിലുള്ള 7 സഭയ്ക്ക് എഴുതിയ ദൂതുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ആസിയയുടെ പ്രദേശത്ത് 7-ലധികം സഭകൾ ഉണ്ട്, പുതിയ നിയമത്തിൽ തന്നെ തെളിവുണ്ട്. എന്നാൽ 7 സഭകളെ തിരഞ്ഞെടുത്തത് സാമ്പിൾ ചർച്ചസ് ആയിട്ടാണ്. സഭയുടെ ആരംഭം തുടങ്ങി അവസാനം വരെ ദൈവസഭയുടെ ആത്മീയ നിലവാരത്തെ യേശുക്രിസ്തു മുമ്പ് കൂട്ടി വെളിപ്പെടുത്തി തരികയാണ് പ്രവചന രൂപേണ ഈ ദൂതുകളിൽ കൂടെ. നമ്മൾ ചിന്തിച്ചു, 7 സ്ഥലസഭകളും ഈ ലേഖനം എഴുതിയ 7 സഭകളും ആക്ഷരികമായ സ്ഥലസഭകളായിരുന്നു. അവയുടെ ആവശ്യം തിരുത്തുവാൻ വേണ്ടി കർത്താവ് ഇത് എഴുതുമ്പോൾ ഓരോ ദൂതിൻ്റെ അവസാനത്തിലും എഴുതിയിട്ടുണ്ട്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്ഥലസഭയുടെ ആവശ്യത്തിന് എഴുതി, സർവലോകസഭയുടെ ആവശ്യത്തിന് എഴുതി, പ്രവചന രൂപേണ സഭയിൽ സംഭവിക്കുന്ന ആത്മീക വ്യതിയാനങ്ങളെ കുറിച്ച് കർത്താവ് രേഖപ്പെടുത്തുമ്പോൾ എല്ലാവരും ഒരുപോലെ കൈക്കൊള്ളുവാനും സഭയുടെ ചരിത്രം നമുക്ക് ഇതിൽ കൂടെ പഠിക്കുവാനായിട്ടും കഴിയും. നമ്മൾ പ്രാരംഭമായി എഫെസോ സഭയെ കുറിച്ച് പഠിച്ചു. അപ്പൊസ്തലന്മാരുടെ കാലശേഷം അല്ലെങ്കിൽ അവരുടെ അന്ത്യത്തിലേക്ക് വന്ന നാളുകളിൽ AD ഏകദേശം 33-100 വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് എഫെസോ സഭയ്ക്കുള്ള ദൂതിൽ കൂടെ വെളിപ്പെടുത്തി തന്നത്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഉപദേശങ്ങളൊക്കെ കൃത്യമായി അതുപോലെ സൂക്ഷിച്ചു. എല്ലാ കാര്യങ്ങളും പ്രയത്നം, പ്രവർത്തനം, സഹിഷ്ണുത എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലസഭ, അല്ലെങ്കിൽ ആ കാലഘട്ടം. എന്നാൽ അവര് ആദിമ സ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യ സ്നേഹത്തിൽ നിന്ന് അവർ അല്പം തണുത്തുപോയി. നമ്മൾ ചിന്തിച്ചു, അതിൻ്റെ കാരണം എല്ലാ കാര്യങ്ങളും പിതാക്കന്മാർ ചെയ്ത് കണ്ട പോലെ ചെയ്ത് കാര്യങ്ങളെല്ലാം ഒരു ആചാരമായി, റൂട്ടീനായി മാറിയപ്പോൾ അവരുടെ എല്ലാ ക്രിയകളും, ആരാധനയും, ശുശ്രൂഷയും, പ്രവർത്തനവും, പ്രയത്നവും, സഹിഷ്ണുതയെല്ലാം ഒരു ആചാരമായി മാറിയപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത കുറയുകയായിരുന്നു. കർത്താവ് അത് മനസ്സിലാക്കി. അവർ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സ്നേഹത്തിൽ നിന്നല്ല ഉത്ഭവിച്ചിരിക്കുന്നത്, അതൊക്കെ ഒരു ആചാരമായി അവർ നടത്തുകയാണെന്ന് കർത്താവിന് മനസ്സിലായി. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരുത്തുവാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ അത് കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചു, സഭയ്ക്ക് കടന്നു വന്ന പീഡയാണ്. 200 വർഷം നീണ്ടു നിന്ന ഒരു കാലഘട്ടം സഭാചരിത്രത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. റോമൻ ചക്രവർത്തിമാര് സഭയെ ഒരുപാട് ഉപദ്രവിച്ചു. 10 ചക്രവർത്തിമാർ മാറി മാറി സഭയെ കൊന്നൊടുക്കുവാനായിട്ട് ശ്രമിച്ചു. നീറോ മുതൽ ഡയക്ലീഷ്യൻ വരെയുള്ള 10 റോമൻ ചക്രവർത്തിമാർ ക്രിസ്തീയ സഭയെ AD 100 തൊട്ട് 312 വരെ ഉപദ്രവിച്ചു. അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി, അവർക്ക് തൊഴിൽ ലഭിക്കാതായി, വളരെ പീഡി അവർ അനുഭവിച്ചു. അങ്ങനെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന സഭയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ ദാരിദ്ര്യവും കഷ്ടതയൊക്കെ അറിയുന്നു, നീ എങ്കിലും ധനവാനാണ്. കർത്താവിന് വേണ്ടി അവർ ഈ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ അവർ സഹിച്ചു. അവർ കഷ്ടതകൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഭവിച്ചു. അവര് ദൂഷണവും അതുപോലെ തന്നെ ദാരിദ്ര്യവും കഷ്ടതയൊക്കെ അനുഭവിച്ചപ്പോൾ സ്മുർന്നാ സഭയെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ ഒരു കുറ്റവും കർത്താവ് പറയാത്തൊരു സഭ. കാരണം അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിന് വേണ്ടി. ദീർഘമായ 200 വർഷം ചരിത്രം പഠിച്ചാലറിയാം, റോമൻ ചക്രവർത്തിമാരുടെ പീഡയിൽ സഭ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതിൻ്റെ ശേഷം പെർഗമോ സഭയുടെ ദൂത് വരികയാണ്. പെർഗമോ സഭയുടെ ദൂതല് കർത്താവ് അവിടെ അരളി ചെയ്യുമ്പോൾ പ്രത്യേകം ചരിത്രപരമായി നമ്മൾ പഠിച്ചാൽ നമുക്ക് ആ സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്ത ഒരു കാലഘട്ടം. നമ്മളവിടെ വായിക്കുന്നു, നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവരുടെ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടമാക്കി. ഒരു പരദേശ മോക്ഷയാത്രയിലായിരുന്ന സഭ, അന്യരും പരദേശികളുമായി ജീവിച്ച സഭ, ആ സഭ അവരുടെ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടപ്പെടുത്തി. ലോകത്തിൽ അവർ സെറ്റിൽ ചെയ്തൊരു കാലഘട്ടമാണ് പെർഗമോ സഭയുടെ കാലഘട്ടമെന്ന് കാണാൻ കഴിയുന്നു. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചു ആ പഠനത്തെക്കുറിച്ചും സഭ എങ്ങനെ ഉണ്ടായി അവിടെയുള്ള ആ ചരിത്ര പശ്ചാത്തലവും അല്പം നമ്മൾ ചിന്തിച്ചിട്ടാണ് അദൂതിലേക്ക് ഇറങ്ങിയത്. പെർഗമം നമ്മൾ ഓർത്തതുപോലെ എഫസോസും സ്മർണയും വളരെ പ്രധാനപ്പെട്ട രണ്ട് പട്ടണങ്ങളായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട റോഡുകളോ തുറമുഖമോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക സ്ഥലമായിരുന്നു പെർഗമം. എങ്കിലും ചരിത്രപരമായിട്ട് ആസിയയിലെ ഏറ്റവും വലിയ പട്ടണം പെർഗമമായിരുന്നു. ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യതയുണ്ട്. കാരണം ആസ്യ മൈനറിന്റെ തലസ്ഥാനമായി പെർഗമം നിന്നിട്ട് യോഹന്നാൻ ഇത് എഴുതുമ്പോൾ ഏകദേശം 400 വർഷമായി. ആസ്യ മൈനറിന്റെ തലസ്ഥാനമായി ഏകദേശം 400 വർഷമായി തലസ്ഥാനമായി പെർഗമം നിൽക്കുന്നു. അപ്പോൾ തന്നെ ആ പട്ടണത്തിന്റെ പ്രാധാന്യം നമുക്ക് ചിന്തിക്കാം. ഒരു നദീതീരത്തില് ഒരു കോണിക്കൽ ഹില്ല് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ആ പട്ടണം പണിയപ്പെട്ടതെന്ന് രേഖപ്പെടുത്തിയായിട്ട് എനിക്ക് വായിക്കാനായിട്ട് സാധിച്ചു. ഈ പെർഗമം എന്ന വാക്ക് പാർച്ചുലൻറ്റ്, അതായത് ചുരുളുകൾ, തോൽ ചുരുളുകൾ എന്നുള്ള പദമാണ് ഗ്രീക്ക് ഭാഷയിലെ പെർഗമം പാർച്ച്മെന്റ് എന്നുള്ള പദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും ഈ പട്ടണത്തിലെ ഏറ്റവും പ്രാധാന്യമായി നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് ഈ പട്ടണത്തിലാണ് ആദ്യമായിട്ട് തോൽ ചുരുളുകളിൽ എഴുത്തുകൾ എഴുതുന്നത് കണ്ടുപിടിച്ചത്. നമുക്കറിയാം ഇന്നത്തെ പോലെ കടലാസുകളോ എഴുതുവാനുള്ള സാമഗ്രികളോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലെ പാപ്പിറോസിന്റെ ചുരുളുകളിൽ എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ പട്ടണത്തിലാണ് തോൽ ചുരുളുകളിൽ ആദ്യമായിട്ട് എഴുതുവാനായിട്ട് കണ്ടുപിടിച്ച പട്ടണം. അതോടുള്ള ബന്ധത്തിലായിരിക്കണം പെർഗമം എന്ന പേര് തന്നെ ഈ സ്ഥലത്തിന് വന്നതെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഏതായാലും അത് അത്ര പ്രാധാന്യതയില്ല. എന്നാൽ ഈ പട്ടണത്തിലെ പുരാതന ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധമായ രണ്ട് ലൈബ്രറികളിൽ ലോകത്തിലെ രണ്ടാമത്തെ തോൽ ചുരുളിൽ ലൈബ്രറി നിലനിന്നത് പെർഗമത്തിലാണ്. അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് വായിച്ചു, 200,000 തോൽ ചുരുളുകൾ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറി പെർഗമത്തിൽ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 200,000 പുസ്തകങ്ങൾ പോലെയല്ല, 200,000 തോൽ ചുരുളുകൾ. തോൽ ചുരുളിൽ എഴുതിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. 200,000 തോൽ ചുരുളുള്ള ഒരു ലൈബ്രറി, ലോകപ്രസിദ്ധമായ ഒരു ലൈബ്രറി ഈ പട്ടണത്തിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു, അലക്സാണ്ട്രിയയിലായിരുന്നു ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന ലൈബ്രറി, രണ്ടാമത്തത് പെർഗമത്തിലായിരുന്നു. ഈ പട്ടണത്തിലാണ് തോൽ ചുരുളിൽ ആദ്യമായിട്ട് എഴുതുവാനായിട്ടും എഴുത്തുകൾ കണ്ടുപിടിച്ചെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇത് വളരെയധികം ജാതി ആചാരങ്ങളിൽ മുഴുകിയിരുന്ന ഒരു പട്ടണമായിരുന്നു. അഥേനയുടെ ക്ഷേത്രത്തെ അവിടെ പ്രസിദ്ധമായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ കാര്യം ഇവിടുത്തെ ഒരു ദേവതയാണ്. ദേവത എന്ന് പറഞ്ഞാൽ സർപ്പദേവത. പർഗമത്തിന്റെ ദൈവം എന്ന് പറയുന്നത് സർപ്പദേവതയായ അസ്കലപായസ്. അസ്കലപായസ് എന്ന് പറയുന്ന സർപ്പദേവതയെ ആരാധിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പ്രസിദ്ധമായൊരു ക്ഷേത്രവും ഈ സർപ്പദേവതയുള്ള ബന്ധത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ജീവിക്കുന്ന സർപ്പങ്ങളെ വളർത്തിയിരുന്ന ഒരു ക്ഷേത്രം പർഗമത്തിൽ ഉണ്ടായിരുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി അനേക ആളുകൾ ഈ ക്ഷേത്രത്തിലെത്തിയിരുന്നു, ജീവനുള്ള സർപ്പത്തെ വളർത്തിയിരുന്നു. നോക്കാം, ഒരു പക്ഷേ ഇതിൽ നിന്നായിരിക്കണം ഹൈന്ദവ പുരാണത്തിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നാഗദേവതകളും നാഗയക്ഷിയും നാഗത്തെ ആരാധിക്കുന്ന ആരാധനകളൊക്കെ ജാതി ആചാരങ്ങളിൽ ഇന്ത്യയിലും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ പുരാതന കാലത്ത് ഈ പെർഗമത്തിൽ ഏറ്റവും പ്രസിദ്ധമായ സർപ്പദേവതയുടെ ക്ഷേത്രമായ അസ്കലപ്പയസ് ക്ഷേത്രം നിലനിന്നിരുന്നു. അവിടെ അനേക രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന ആ പട്ടണത്തിന്റെ ഒരു ടൈറ്റിൽ ഒരു തലക്കെട്ട് പട്ടണത്തിലുണ്ടായിരുന്നു. ആ തലക്കെട്ട് അസ്കലപ്പസ് ദ സേവ്യർ, രക്ഷകനായ അസ്കലപ്പസ് എന്ന് ഈ പട്ടണത്തിന് പറഞ്ഞിരുന്നു. കാരണം ഈ ക്ഷേത്രത്തിലൂടെ നിലനിന്ന് രോഗികൾക്ക് സൗഖ്യം ലഭിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേര് ആ പട്ടണത്തിന് വന്നു. നമ്മൾ മെഡിക്കൽ കോറിൽ ഇന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, മെഡിക്കൽ ഫീൽഡിലെ മെഡിക്കൽ കോറിന്റെ എംബ്ലം വന്നിട്ടുള്ളത് പാമ്പും അതുപോലെ ഒരു കപ്പും കൂടെ വെച്ചുകൊണ്ടാണ്. സാധാരണ മെഡിക്കൽ കോറിന്റെ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമ്മൾ ആ എംബ്ലം കാണാറുണ്ട്. എവിടെ നിന്നാണ് ഈ മെഡിക്കൽ ഷോപ്പിന് ആ പാമ്പിന്റെ എംബ്ലം വന്നത്? മെഡിക്കൽ ഫീൽഡിന് എവിടെയാണ് ആ പാമ്പിന്റെ എംബ്ലം വന്നത്? ഈ പെർഗമത്തിലാണ് അതിന്റെ ആരംഭം. ഈ പെർഗമത്തിൽ നിന്നാണ് ഈ പാമ്പിന്റെ എംബ്ലം മെഡിക്കൽ ഫീൽഡിൽ വരുവാനായിട്ട് കാരണം കുറിച്ചെന്നുള്ളത് ചരിത്രത്തിന്റെ പുറകിലോട്ട് ഇറങ്ങിച്ചെന്നാൽ അറിയാം. രോഗസൗഖ്യം കിട്ടിയിരുന്ന സർപ്പദേവതയുടെ ക്ഷേത്രമാണ് പിന്നീട് ഈ മെഡിക്കൽ ഫീൽഡിന്റെ എംബ്ലമായിട്ടും പാമ്പിന്റെ, അല്ലെങ്കിൽ എന്തിനാ മെഡിക്കൽ ഫീൽഡിലെ ഈ പാമ്പിന്റെ എംബ്ലം വരാൻ കാരണം? ഇവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. അതോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ ഓർത്തു നോക്കണം, യേശുക്രിസ്തുവോട് പറയുകയുണ്ടായി, നീ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനം ഉള്ളടവാണ്. സാത്താന്റെ സിംഹാസനം, സാത്താൻ പഴയ പാമ്പാണ്. എല്ലാം കൊണ്ടും ആ വിധത്തിൽ നമുക്ക് അവിടെ അത് ചിന്തിപ്പാനായിട്ട് സാധിക്കും. സാത്താന്റെ സിംഹാസനമുള്ള ജീവിക്കുന്ന സപ്പങ്ങളെ വളർത്തിയിരുന്ന സപ്പദേവതയ അസ്കലപ്പയോസിന്റെ ക്ഷേത്രം നിലനിന്നിരുന്ന ഒരിടം. അവിടെ ജാതികൾ ഭൂതങ്ങൾക്ക് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും അവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഒരു റോമൻ എംപറർ, അതായത് അദ്ദേഹത്തിന്റെ പേര് ജൂലിയസ് സീസർ, ജൂലിയസ് സീസറിന്റെ പേരില് ഇവിടെ ക്ഷേത്രം പണിതിരുന്നു. എന്ന് പറഞ്ഞാൽ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോമൻ ചക്രവർത്തി ആരാധിക്കുന്ന ക്ഷേത്രവും ഇവിടെ നിലനിന്നു. അപ്പൊ നമുക്ക് ഓർക്കാം എന്തുമാത്രം ജാതീയ ഇൻഫ്ലുവൻസ്. പാമ്പിനെ ആരാധിക്കുന്നു, എംപററിനെ ആരാധിക്കുന്നു, ഈ പ്രഗമം എന്ന് പറയുന്നത് സർപ്പദേവത, അതായത് അസ്കലപ്പസ് സേവ്യർ, രക്ഷകനായ അസ്കലപ്പസിന്റെ പട്ടണം എന്ന് അറിയപ്പെട്ടിരുന്നു. ഇങ്ങനെ ജാതീയ ആചാരങ്ങളിൽ മുഴുകിയിരുന്ന ഈ പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് 3 വർഷം എഫസോസിൽ പാർത്ത് കർത്താവിന്റെ വേല ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അന്ന് പൗലോസോട് പറയുന്നുണ്ട്, ആസ്യയിലുള്ള എല്ലാവരും ആ വചനം കേട്ടതായിട്ട് വായിക്കുന്നു. ആസ്യയിൽ എല്ലാവരും ആ വചനം കേട്ടപ്പോൾ അശ്വത്തിൽ ഈ സുവിശേഷം പെർഗമസിലും കടന്നു എന്നു, അങ്ങനെ അവിടെ ഒരു സഭയുണ്ടായി എന്ന് കരുതപ്പെടുന്നു. ഏതായാലും ഇവിടെ നമ്മൾ ഒന്നും കൂടെ സഭയുടെ ഉള്ള ബന്ധത്തിൽ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിക്കുകയുണ്ടായി, ആ സഭയെ ഇവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് തങ്ക നിലവിളക്കിലാണ്. തങ്ക നിലവിളക്കാണ്, അതിൻ്റെ വിലയും മഹത്വമാണ്. ഇങ്ങനെ പാമ്പിനെ ആരാധിച്ചും ഇങ്ങനെ ജാതീയ ആചാരങ്ങളിൽ മുഴുകിക്കിടന്ന ഒരു സ്ഥലത്ത് സുവിശേഷത്തിന്റെ ശക്തിയാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിലെ ദൈവം പ്രതിനിധീകരിച്ചത് തങ്ക നിലവിളക്കിലാണ്. അവർ ലോകത്തിൽ വെളിച്ചം വരുത്തിക്കൊണ്ട് വിലയേറിയ ഒരു തങ്ക വിളക്കായിട്ട് അവർ നിൽക്കുകയാണ്. ആ സഭയുടെ മഹത്വം വാസ്തവത്തിൽ അവിടെ വീണ്ടും വിളിച്ചു കാണിക്കുന്നു. ഈ സഭ എത്രയോ കർത്താവിന് പ്രശസ്തമായിരിക്കും എന്നുള്ളത് ഓർക്കുക. എന്നാൽ ഇങ്ങനെ വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയാൽ, പെർഗമത്തിന്റെ കാലയളവിൽ പ്രവചനപരമായിട്ട് കടന്നു വരുമ്പോൾ ലോകത്തിലേക്ക് അവൾ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ഇവിടെ സഭയുടെ ചരിത്രത്തിനോട് വ്യതിയാനം വരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചിന്തിച്ചു, സ്മിർന കാലയളവ്, അതായത് ഈ പെർഗമൻ കാലയളവിന് അല്പം മുമ്പ് ഏകദേശം 200 വർഷം ക്രിസ്തീയ സഭയെ കൊന്നൊടുക്കുവാനായിട്ട് ലോകവും സാത്താനും ശ്രമിച്ചു നോക്കി, റോമൻ ചക്രവർത്തിനെ ശ്രമിച്ചു നോക്കി, സഭയെ കൊന്നൊടുക്കുവാൻ കഴിയുന്നില്ലേ. സഭയെ കൊന്നൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ തന്ത്രം മാറ്റി സഭയോട് അനുകൂലമായി മാറി, എങ്ങനെയെങ്കിലും സഭയെ നശിപ്പിക്കണമെന്നേ ഉള്ളൂ. ആ മഹത്വപൂർണമായ നിലവിളക്കിന്റെ ആ വെളിച്ചം നഷ്ടപ്പെടുത്തുവാനായിട്ട് അവരെ കൊന്നൊടുക്കുവാൻ നോക്കിയിട്ട് 200 വർഷം അവരെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചിട്ടും ആ സഭയെ കൊന്നൊടുക്കുവാൻ കഴിഞ്ഞില്ലേ. അത് കൊന്നൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അടുത്തതായിട്ട് സാത്താൻ ശ്രമിച്ചത് ചെയ്ത കാര്യം സഭയെ ലോകമയത്വമുള്ളതാക്കി തീർത്തു. സഭ ലോകത്തിൽ വാസ്തവത്തിൽ സെറ്റിൽ ചെയ്യുവാനായിട്ട്, അത് പാർക്കുവാനായിട്ട് സഭ ആരംഭിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ചരിത്രം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ കൊന്നത് റോമൻ സാമ്രാജ്യമാണ്. 200 വർഷം തന്റെ ശിഷ്യന്മാരെ കൊന്നൊടുക്കിയത് റോമൻ സാമ്രാജ്യമാണ്. എന്നാൽ ആ റോമൻ സാമ്രാജ്യം, യേശുക്രിസ്തുവിനെ കൊന്ന റോമൻ സാമ്രാജ്യം, 200 വർഷം ക്രിസ്ത്യ സഭയെ കൊന്നൊടുക്കിയ റോമൻ സാമ്രാജ്യം, ഒരു സുപ്രഭാതത്തിൽ ഏകദേശം AD 312 റോമൻ സാമ്രാജ്യം പ്രഖ്യാപിച്ചു അവരുടെ മതം ക്രിസ്തു മതമായി. എങ്ങനെ സംഭവിച്ചു? അത് സംഭവിച്ച നമ്മൾ ഇറങ്ങിച്ചെന്നാൽ, കോൺസ്റ്റന്റൈൻ, കുസ്തന്തിനോസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, റോമൻ ചക്രവർത്തി, ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലേക്ക് യുദ്ധത്തിനായിട്ട് കടന്നുപോയത്, മാക്സൻഡസ് എന്ന് പറയുന്ന ഭരണകർത്താവിനെതിരായിട്ട് ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാർച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ കോൺസ്റ്റന്റൈന്റെ സൈന്യം, വാസ്തവത്തിൽ തന്നോട് യുദ്ധത്തിന് വന്നിരിക്കുന്ന ഈ മാക്സൻഡത്തിന്റെ സൈന്യത്തിന്റെ 1/4. എന്നാൽ ആ കാലയളവില് യുദ്ധത്തിന് പോകുമ്പോൾ അവര് ദേവതമാരോടും ദേവന്മാരോടും പ്രാർത്ഥിക്കാറും ജനതീയ ആചാരങ്ങൾ എല്ലാം നടത്തി, മാക്സൻഡസ് നടത്തി, ഇങ്ങനെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്രം പറയുന്നത് കുസ്തന്തിനോസ് ചക്രവർത്തി തനിക്കൊരു സ്വപ്നം കാണുവാനിടയായി, ഒരു ദർശനം പോലെ ഉണ്ടായി. തൻ്റെ മാതാവ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ക്രിസ്ത്യാനികളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് താൻ ദർശനത്തിൽ കണ്ടു. താന് അത് കണ്ടത് മാത്രമല്ല, താൻ കണ്ടു ഒരു സ്വർണ്ണ കുരിശ് പ്രത്യക്ഷപ്പെട്ടിട്ട് അതിൽ എഴുതി കാണിച്ചു, കോൺകർ ബൈ ദിസ്, ഇതുകൊണ്ട് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു. ഈ കോൺസ്റ്റന്റൈൻ കുസ്തന്തിനോസ് ചക്രവർത്തി സ്വർണ കുരിശും ഈ കുരിശുള്ള ബാനറുകളൊക്കെ ഉണ്ടാക്കി. ക്രിസ്ത്യാനികളുടെ അടയാളമാണ് ഈ കുരിശെന്ന് തനിക്ക് അറിയാമായിരുന്നു. ഈ കുരിശുണ്ടാക്കിക്കൊണ്ട് ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാക്സിമത്തിനെതിരായിട്ട് യുദ്ധത്തിന് പോയി. തന്റെ സൈന്യം നമ്മൾ ഓർക്കണം, താൻ യുദ്ധം ചെയ്യുന്ന ജനത്തിന്റെ നാലിലൊന്ന് മാത്രമേ ഉള്ളൂ തന്റെ സൈന്യം. പക്ഷെങ്കിൽ കുസ്തന്തിനോസ് ചക്രവർത്തി യുദ്ധത്തിൽ ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് സ്വർഗത്തിലെ ദൈവം തന്നെ സഹായിച്ചത് കൊണ്ട്, തൻ്റെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഇത് നേടിയെന്നുള്ളൊരു ധാരണ വന്നിട്ട് താൻ ക്രിസ്ത്യാനിയായി. അതുവരെ റോമൻ സാമ്രാജ്യം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ സാമ്രാജ്യത്തിൻ്റെ മതം ക്രിസ്തുമതമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മളത് ചിന്തിച്ചു നോക്കിയേ, അതുവരെയും ജാതി ആചാരത്തിൽ, നമ്മളിപ്പോൾ ഓർത്ത് പർഗമത്തിലെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ ഓർക്കുകയായിരുന്നു, ജാതി ആചാരങ്ങളിൽ മുഴുകിയിരുന്ന ആ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് ചക്രവർത്തി ക്രിസ്ത്യാനിയായി ആ സാമ്രാജ്യത്തിൻ്റെ മതം ക്രിസ്തുമതമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ സർവലോകത്തിൻ്റെ ഒരു സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. അന്ന് ഈ ക്രിസ്ത്യ സഭയ്ക്ക് ഒരു പേര് കൊടുത്തു, സർവലോക സഭ. ആ സഭ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പദമാണ് കാത്തലിക് ചർച്ച്. കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ സർവലോകം എന്നാണ്. അവിടെയാണ് അതിന് ആരംഭം കുറിച്ചത്, യൂണിവേഴ്സൽ ചർച്ച്, സർവലോക സഭ. റോമൻ സാമ്രാജ്യം സർവലോകത്തിന്റെ സഭയായി മാറിയെന്ന് കുസ്തന്തിനോസ് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് തൊട്ട് ക്രിസ്തീയ ഡോക്യുമെന്റ്സിൽ, എഴുത്തുകളിൽ മുഴുവൻ സഭയോടുള്ള ബന്ധത്തിൽ കാത്തലിക് എന്നൊരു പദം ഉപയോഗിക്കാൻ തുടങ്ങി. കാത്തലിക് എന്ന വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ സർവലോക സഭ എന്നുള്ളൊരു പേരാണ്. മാത്രമല്ല അവിടെ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചാല് വളരെയധികം ജാതി ആചാരങ്ങൾ സഭയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് തുടങ്ങി. ഒരുപാട് ജാതി ആചാരങ്ങൾ നമുക്ക് ചരിത്രം പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അവിടെയാണ് ക്രിസ്മസ് ഡിസംബർ 25 ക്രിസ്തുവിന്റെ ജന്മനാളായി ക്രിസ്ത്യാനികൾക്ക് പ്രഖ്യാപിച്ചത് കുസ്തന്തിനോസ് ചക്രവർത്തിയാണ്. 4-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. മാത്രമല്ല ഡിസംബറിലാണ് കർത്താവ് ജനിച്ചതെന്ന് യാതൊരു തെളിവുമില്ല. കൂടുതൽ തെളിവുള്ളത് ജൂലൈ മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ ആണ് യേശു ക്രിസ്തു ജനിച്ചതെന്നാണ് കൂടുതൽ തെളിവ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഈ കുസ്തന്തിനോസ് ചക്രവർത്തി ആകാശരാജ്യയുടെ പുത്രന്റെ ജന്മനാളായി ജാതികൾ ആചരിച്ചിരുന്ന ഡിസംബർ 25 യേശു ക്രിസ്തുവിന്റെ ജന്മനാളായി ഈ കുസ്തന്തിനോസ് ചക്രവർത്തി പ്രഖ്യാപിച്ചു. അങ്ങനെ ആ സർവലോകത്തിലും, അല്ലെങ്കിൽ കാത്തോലിക് ചർച്ചിന്റെ ഒരാചാരമായി തീർന്നു, സർവലോകത്തിലും ആചാരമായി മാറി ഈ ക്രിസ്മസ് ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ചു. അതോടുള്ള ബന്ധത്തില് മൊണാസ്ട്രികള്, കോൺവെന്റ്സ്, അസറ്റിസിസം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മെഴുകുതിരി കത്തിക്കുക, ഈ സഭയിലേക്ക് ജാതീയ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കടന്നു വന്ന ഈ കാലഘട്ടത്തിലാണ് ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു ദുഷ്ട അല്ലെങ്കിൽ തെറ്റായ ഉപദേശവും ക്രിസ്ത്യ സഭയിൽ കടന്നു വന്നതെന്ന് പറയുന്നു. ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ സ്നാനത്താൽ വീണ്ടും ജനനം സംഭവിക്കുന്നു. ദൈവവചനം കേട്ട് വീണ്ടും ജനിക്കുകയല്ല, സ്നാനം മൂലം വീണ്ടും ജനനം നടന്നു വരുന്നു എന്നുള്ള ഉപദേശവും, എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കുക, ഈ ഉപദേശവും കടന്നു വന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ക്രിസ്ത്യ സഭയുടെ ബിഷപ്പ്, തലവനായിരുന്ന ബിഷപ്പിന് ഈ കാലയളവിലാണ് പൊന്തിഫസ് മാക്സിമസ് എന്ന് പറയുന്ന തലക്കെട്ടും സ്വീകരിപ്പാനിടയായി. അതിന് ഒരുപാട് ചരിത്രമുണ്ട്, വലിയ പഠനത്തിന് ആധാരമായ ഒരു വിഷയമാണ്. അതായത് ജാതീയ പുരോഹിതന്മാരുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന വ്യക്തിയുടെ തലക്കെട്ടായിരുന്നു പൊന്തിഫസ് മാക്സിമസ് എന്ന് പറഞ്ഞു. പൊന്തിഫസ് മാക്സിമസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ദ ചീഫ് ബ്രിഡ്ജ് ബിൽഡർ, അതായത് ഏറ്റവും പ്രധാനമായി പാലം പണിയുന്ന വ്യക്തി, മരിച്ചവരെയും ജീവിക്കുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ്യക്തി, അതാണ് ഏറ്റവും വലിയ പുരോഹിതൻ. ജാതീയ ഏറ്റവും വലിയ പുരോഹിതന്റെ തലക്കെട്ടായിരുന്നു പൊന്തിഫസ് മാക്സിമസ്. ഈ തലക്കെട്ട് ക്രിസ്തീയ ബിഷപ്പിന്റെ തലക്കെട്ടായി മാറുന്നു, അല്ലെങ്കിൽ അംഗീകരിച്ചു. ഇന്നും റോമിലെ മാർപ്പാപ്പയുടെ തലക്കെട്ടിൽ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരിൽ ഒരു പേരാണ് പൊന്തിഫസ് മാക്സിമസ് ഇന്ന് ഉപയോഗിക്കുന്ന പദമാണ്. എവിടെ നിന്നത് ഉത്ഭവിച്ചു എന്നുള്ളത് ചോദിച്ചാൽ, ജാതീയ മഹാപുരോഹിതന്റെ തലക്കെട്ട് ക്രിസ്തീയ സഭയുടെ ബിഷപ്പ് അത് സ്വീകരിച്ചപ്പോൾ ഇവിടെ വെച്ച് ആ തലക്കെട്ടും കടന്നു വന്നു. നമുക്കിനി അവിടോട്ടൊന്ന് കടന്നു വന്നാൽ പെർഗമം എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇത്രയും ചിന്തിച്ച കാര്യങ്ങളുടെ കാര്യം മനസ്സിലാവും. പെർഗമം എന്ന വാക്കിന്റെ അർത്ഥം തറലി മാരിഡ്, നന്നായി വിവാഹം കഴിച്ചു, പെർഗമം എന്ന വാക്കിന്റെ അർത്ഥമാണ്. അതിന്റെ മറ്റൊരു ഭാഷാന്തരം മാരീജ് ആൻഡ് എലിവേഷൻ, വിവാഹവും ഉയർച്ചയും എന്നതിന് ആശയമാണ് പെർഗമം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓർത്തു എഫസോസ് എന്ന വാക്കിന്റെ അർത്ഥം എഫീമി എന്ന പദത്തിൽ നിന്ന് അയഞ്ഞു പോകുക, അയച്ചു വിടുക. സ്നേഹത്തിൽ അവൾ അയഞ്ഞു പോകുവാൻ തുടങ്ങി. സ്മൃത എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു, മൂര മിറ എന്നുള്ള വാക്കാണ്, കഷ്ടതയെ അനുഭവിക്കുന്നതിന്റെ എംബ്ലമാണ്. പെർഗമം എന്ന വാക്കിന്റെ അർത്ഥം മാരേജ് ആൻഡ് എലിവേഷൻ, വിവാഹവും ഉയർച്ചയും. ലോകത്തോട് സഭ വിവാഹം കഴിച്ചു. നോക്കുക, സ്മൃത കാലയളവില് ക്രിസ്ത്യാനികളുടെ സ്വത്തുക്കളും മറ്റും കണ്ടുകെട്ടിയെങ്കിൽ ഈ പെർഗമം കാലയളവില് അവരുടെ സ്വത്തുക്കൾ തിരിച്ചു കൊടുത്തു. അവർക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടി. ഒരിക്കലവർ ദരിദ്രരായിരുന്നെങ്കിൽ രാജാവിന്റെ മതത്തിന്റെ ആളുകളായി അവർ ഉയർന്നപ്പോൾ അവർക്ക് പള്ളികളും പട്ടക്കാരും അവർക്ക് വലിയ സ്ഥാനങ്ങളും മാനങ്ങളും അവർക്ക് സ്വത്തുക്കളും ഒക്കെ കിട്ടി. അവർക്ക് വലിയ സ്ഥാനവും ഉയർച്ചയും കിട്ടിയപ്പോൾ കർത്താവ് സഭയോട് ദൂത് പറയുമ്പോൾ പെർഗമം എന്ന പദം പ്രത്യേകം എടുത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ വാക്കിന്റെ അർത്ഥം. തറലി മാരേഡ്, മാരേജ് ആൻഡ് എലിവേഷൻ, വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ലഭിച്ച ഉയർച്ചയാണ്. പരിശുദ്ധാത്മാവ് എത്ര ആശയസമുഷ്ടമായിട്ടാണ് അതോടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ആ സഭയോട് കർത്താവ് തന്നെ എങ്ങനെ പരിചയപ്പെടുത്തുന്നുവെന്നും ആ സഭയോടുള്ള ബന്ധത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു നോക്കിയേ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായുത്തലയുള്ളവൻ അരളിച്ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നെന്നും. വളരെ ശ്രദ്ധേയമായൊരു പദം, നീ എവിടെ പാർക്കുന്നു. ഐ നോ വേർ യു സ്റ്റേ, ഐ നോ വേർ യു ഡ്വെലത്. ഈ വാക്ക് ഗ്രീക്ക് ഭാഷ പണ്ഡിതന്മാർ പറയുന്നു, എ പെർമനന്റ് റെസിഡൻസ് ഓർ എ പ്ലേസ്, അതായത് സ്ഥിരമായ ഒരു താമസ സ്ഥലം. എന്താ അതിന്റെ കാരണം? ഈ ആസ്യ മൈനറിലെ സഭയ്ക്ക് പത്രോസ് രേഖപ്പെടുത്തിയ വാക്ക് നമുക്ക് നോക്കാം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, ഒന്ന് പത്രോസ് ഒന്നിന്റെ ഒന്നാം വാക്യം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനും പത്രോസ് പെന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസ്യയിലും ഇതിനേലും ചിതറിപ്പാർക്കുന്ന പരദേശികളും, 2:11, 2:11, പ്രവാസികളും പരദേശികളും. ആസിയിൽ പാർക്കുന്ന പ്രവാസികളും പരദേശികളും, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ഈ ആസിയിലെ വിശുദ്ധന്മാരെ പത്രോസ് വിളിച്ചത് നമ്മളിവിടെ വായിച്ചതുപോലെ പ്രവാസികളും പരദേശികളും, പിൽഗ്രിംസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്, ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടർ. അവർ അന്യരും പരദേശികളുമായി ജീവിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു ആസിയയിലെ വിശ്വാസികൾ. എന്നാൽ ഇവിടെ പെർഗമത്തിന്റെ കാലയളവ് വന്നപ്പോൾ അവർ പാർക്കുവാൻ തുടങ്ങി, പെർമനന്റ് റെസിഡൻസ്. ലോകത്തോട് അവർ ഇണങ്ങിച്ചേർ. യേശുക്രിസ്തുവോട് പറയുകയാണ്, നീ അവിടെ പാർക്കുന്നു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ അവിടെ കർത്താവ് അവരോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, നീ പാർക്കുന്നതും സാത്താന്റെ സിംഹാസനങ്ങളോടുമാണ്. എന്തൊരു പദമാണെന്ന് നോക്കി, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നീ എവിടെ പാർക്കുന്നതും അത് സാത്താന്റെ സിംഹാസനങ്ങളാണെന്ന് ഞാൻ അറിയുന്നു. ഈ ലോകത്തിൽ സെറ്റിൽ ചെയ്യുവാൻ നീ തുടങ്ങി, നീ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ളതാണ്. നീ നിന്റെ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടമാക്കി, നിന്റെ ആ വടിയും കൂടാരവും, അതാണല്ലോ ഒരു വിശുദ്ധന്റെ എംബ്ലം, അന്യനും പരദേശും. അബ്രഹാം അങ്ങനെയല്ലേ ജീവിച്ചത്? കൂടാരത്തിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു പട്ടണത്തെ നോക്കിക്കൊണ്ട് അന്യനും പരദേശിയുമായി ഒരു മോക്ഷയാത്രക്കാരനായി ആ വിശ്വാസികളുടെ പിതാവ് ജീവിച്ചു. കനാൻ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുകയുണ്ടായി. ആ കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവര്, അരകെട്ടി കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ചുകൊണ്ട് അവരുടെ വാക്തത്വ നാടിനെ നോക്കി അവർ യാത്ര ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ ലോത്തിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നു, അവൻ കൂടാരം നീക്കി 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 ആ സോമിന്റെ വാതുക്കൾ കടന്നു എന്ന് അവൻ അവിടെ വലിയവനായി, അവൻ സെറ്റിൽ ചെയ്തവനായി അവനെ കാണുമ്പോൾ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അബ്രഹാം. എന്നാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് വിശുദ്ധന്മാർ ലോകത്തിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അവരുടെ സ്വർഗീയ പൗരത്വം അവർ നഷ്ടമാക്കി, അല്ലെങ്കിൽ നഷ്ടമാക്കിയെന്നല്ല, അതിന്റെ മഹത്വം അവർ നഷ്ടമാക്കി, അതിന്റെ വില അവർക്ക് നഷ്ടപ്പെട്ടു പോയി. കർത്താവ് അവരെ ഉണർത്തിക്കുകയാണ്, നീ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ളതാണ്, നീ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ളതാണ്. അവർ അൺഹോളി അലയൻസിലേക്ക് പ്രവേശിച്ചു, ഒരു അവിശുദ്ധിയെ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു, വേർപാട് അവർക്ക് നഷ്ടമാക്കി. അവർ ഈ വിധത്തിൽ കടന്നുപോയെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവരോട് കർത്താവ് പറയുന്നു, ഞാൻ ആരാണെന്ന് കർത്താവ് പറയുന്നു, ആരാണ്? മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാളുള്ളവനാണ്. നിനക്ക് ആവശ്യം നിന്നെ തന്നെ വേർപെടുത്തേണ്ടതാണ്. യു നീഡ് എ സെപ്പറേഷൻ. എന്റെ കയ്യിലാണ് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാളുള്ളത്. നോക്ക, ലോകത്തോട് ഇങ്ങനെ അൺഹോളി അലയൻസിൽ, അവിശുദ്ധമായ ബന്ധത്തിൽ ഏർപ്പെട്ട് ലോകത്തിൽ സെറ്റിൽ ചെയ്തവരോട് കർത്താവ് പറയുന്നു, ഞാൻ ഇരുവായത്തിലുള്ള മൂർച്ചയേറിയ ഇരുവായത്തലയുള്ള വാളുള്ളവന്. എന്താണ് ഇരുവായത്തലയുള്ള വാള്? ആത്മാവിന്റെ വാള്. നമ്മളെ എബ്രായലേഖനം 4:12 എഫേസർ 6:17 വായിക്കുന്നുണ്ടല്ലോ, ഹൃദയങ്ങളെയും സന്ധിപജ്ഞകളെയും ആത്മാവിന്റെ ഇലേക്ക് തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം, പെനിട്രേറ്റിംഗ്, സിമ്പിൾ ഓഫ് പെനിട്രേറ്റിംഗ് ക്യാരക്ടർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവജനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വചനത്തിന്റെ ക്യാരക്ടറാണ് ഇരുവായത്തലയുള്ള വാൾ. ഇരുവാഴ്ത്തരയുള്ളവാണ്. റോമൻ പടയാളികൾ ഉപയോഗിച്ചിരുന്ന പുരാണത്തിന്റെ ലോകത്തിന്റെ ആറ്റം ബോംബ് എന്ന് വിളിക്കപ്പെട്ട ചെറിയ വാള്, വലിയ നീളമില്ലേ, ചെറിയ വാള്, രണ്ട് വശത്തോട്ടും വാത്തരയുള്ള വാൾ, അത് ദൈവത്തിന്റെ വചനമാണ്. നോക്കുക, ഇത് ശ്രദ്ധേയമായ ഒരു പദമല്ലേ? ലോകത്തോട് ദൈവമക്കൾ ഇണങ്ങിച്ചേരുമ്പോൾ അവിടെ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വചനമാണ്, ഇരുവാഴ്ത്തരയുള്ള വാളാണ്. നോക്കുക, അവർക്ക് പരിഹാരം. നമ്മൾ സ്മൃതാ സഭയെ കുറിച്ച് പഠിച്ചപ്പോൾ ഓർത്തു, മരിച്ചുകൊണ്ടിരിക്കുന്ന സഭയോട് കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു, നീ ധൈര്യമായിട്ടിരിക്കുക. ലോകത്തോട് ഇണങ്ങിച്ചേർന്ന സഭയോട് കർത്താവ് പറയുന്നു, എന്റെ കയ്യിൽ മൂർച്ചേറിയ എരിവായ്ച്ചലയുള്ള വാളുള്ളവനാണ്. പിന്നീട് കർത്താവ് പറയുന്നുണ്ട്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ 16-ാം വാക്യത്തിൽ, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്റെ വായിലെ വാളുകൊണ്ട് ഞാൻ നിന്നോട് പോരാടും, നിന്നെ കൺവിൻസ് ചെയ്യും എന്ന് കർത്താവ് പറയുകയാണ്. നമ്മെ സംബന്ധിച്ചും ഈ ലോകത്തിൽ ഇങ്ങനെ വളരെ ദുഷ്ടതയേറിയ ഉപദേശങ്ങളിലേക്ക് സഭ കടന്നുപോയപ്പോൾ ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. സങ്കീർത്തനങ്ങൾ 17:4 വാക്യം വളരെ കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. Psalms 17:4, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. മനുഷ്യന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ, നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ, ഡിസ്ട്രോയറിന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. നമുക്കിന്നും സൂക്ഷിച്ച് നമ്മളെ തന്നെ സൂക്ഷിപ്പാൻ, ഈ പാതകളിൽ നിന്ന് വിട്ടുതിരിയുവാൻ നമുക്ക് സാധിക്കുന്നത് അവന്റെ വായിലെ വചനങ്ങൾ കൊണ്ടാണ്. കഥാ പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വായിലെ വാളുകൊണ്ട്. 16-ാം വാക്യം നോക്കി, മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവിൻ്റെ വചനം ഒരിക്കൽ ന്യായം വിധിക്കും എന്നുള്ളതാണ് ആ പറയുന്നത്. നമുക്കൊന്ന് രണ്ട് വാക്യം നോക്കാം. യോഹന്നാൻ 12:48, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. കർത്താവ് പറഞ്ഞ വാക്കിനോട് എത്രയധികം യോജിച്ചിരിക്കുന്നു 16-ാം വാക്യം. 2:16, മാനസാന്തരപ്പെടാതിരുന്നാൽ വേഗത്തിൽ ഞാൻ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അവൻ സംസാരിച്ച വചനം കൊണ്ട് അവരെ ന്യായം വിധിക്കും. പഴയ നിയമത്തിൽ നിന്ന് 1-2 വാക്യം നോക്കാം. യെശയ്യാവ് 11:4 വാക്യം, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വാ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. ആ വാക്ക് ശ്രദ്ധിക്കുക, തൻ്റെ വാ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. യെശയ്യാവ് 49:2, Isaiah 49:2, അവൻ എൻ്റെ വായ് മൂർച്ചയുള്ള വാൾ പോലെ ആക്കിയിരിക്കും, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു, അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. ആ വാക്യം നോക്കി, അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് ഇരുവായ്ത്തലയുള്ള വാളാണ്. കർത്താവ് പറഞ്ഞു, തൻ്റെ വചനം തന്നിരിക്കുകയാണ്. ഈ വചനം കർത്താവിൻ്റെ പക്കലുണ്ട്, അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ഇതുകൊണ്ട് നിനക്ക് സെപ്പറേഷൻ ഉണ്ടാകണം, വേർപാടുണ്ടാകണം. നീ വേർപെടുന്നില്ലെങ്കിൽ, ലോകത്തിൽ നിന്ന് നീ വേർപെടുന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് പോരാടുമെന്ന് കർത്താവ് പറയുകയാണ്. അതിൻ്റെ 13-ാം വാക്യം, വെളിപാട് ദിവസനാണിൻ്റെ 13, നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താൻ്റെ സിംഹാസനങ്ങളോടെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷ്യം വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. സഭ പാർക്കുന്നിടം സാത്താൻ്റെ സിംഹാസനങ്ങളോടമാണ്. നമ്മൾ ഓർക്കയുണ്ടായി, സർപ്പത്തിന് ക്ഷേത്രം പണിതിരിക്കുന്ന പെർഗമോൻ. മാത്രമല്ല, സാത്താൻ എന്നും ബന്ധിക്കപ്പെട്ടിട്ടില്ല, ലോകത്തിൽ ഊടാടി സഞ്ചരിക്കുകയാണ്. Ephesians 6:12 വാക്യത്തില് വാഴ്ചകളും അധികാരങ്ങളും എന്ന് നാം വായിക്കുന്നു. Daniel 10 നമുക്കറിയാം, പാർസി രാജ്യത്തിന്റെ പ്രഭു ദാനിയലിന് ദൂതുമായിട്ട് കടന്നു വന്ന ദൂതനെ ഒരു പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം തടഞ്ഞു നിർത്തിയെന്ന് പറയുമ്പോൾ, പേർഷ്യൻ രാജാവ് ലിറ്ററലി ആച്ഛരികമായ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പേർഷ്യൻ രാജാവിന് ഒരു ദൂതനെ തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. അവിടെ കർത്താവ് പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞപ്പോൾ, ആ വചനത്തിൽ പറഞ്ഞപ്പോൾ, അതിൻ്റെ പുറകിൽ വ്യാപരിച്ചിരിക്കുന്ന ദുഷ്ടാത്മാവിനെയാണ് കാണിക്കുന്നത് Daniel 10. നമ്മൾ ഇന്നും ആ ദുഷ്ടൻ ബന്ധിക്കപ്പെട്ടിട്ടില്ല, അവൻ ലോകത്തിൽ ഊടാടി സഞ്ചരിക്കുകയാണ്. അവൻ ഈ ലോകത്തിലെ, അവന് സിംഹാസനമുണ്ട്, അവന് വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ആ വിധത്തിൽ ഭരണകൂടം അവൻ ഈ ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സകല ലോകവും ദുഷ്ടൻ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെർഗമം വാസ്തവത്തിൽ അവൻ്റെ ഒരു ക്യാപിറ്റലായിരുന്നു. അതിന് ചില പഠനങ്ങൾ പ്രത്യേകം നടത്തുന്നുണ്ട്, ചില ദൈവദാസന്മാർ ചരിത്രപരമായി തന്നെ പറയുന്നുണ്ട്. മാഗിയൻ കൾട്ട് ബാബിലോണിൽ നിന്ന് ഓടിക്കപ്പെട്ടപ്പോൾ പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക ജാതീയ മതമായിരുന്നു മാഗിയൻ കൾട്ട്. ഈ മാഗിയൻ കൾട്ട് ബാബിലോണിൽ നിന്ന് ഓടിച്ചപ്പോൾ അവർ വന്ന് പാർത്തത് പെർഗമത്തിലായിരുന്നു. പെർഗമത്തിൽ വന്ന് പാർത്ത് വളരെ സ്വൈര്യമായി വിഹരിക്കുവാൻ അവർ കണ്ടിട്ട് ഈ ജാതി ആചാരങ്ങൾ അവിടെ വളരെ വർദ്ധിച്ചിട്ട് അവിടെയായിരുന്നു പൊന്തിഫസ് മാക്സിമസ് ചീഫ് ബ്രിഡ്ജ് ബിൽഡർ എന്നുള്ള തലക്കെട്ടൊക്കെ പുരോഹിതന് കൊടുത്തുകൊണ്ട് ഒരു ഒരു ജാതീയ മതത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി പെർഗമം തീർന്നപ്പോൾ കഥാവ് പറയുന്നു, നീ പാർക്കുന്നിടം സാത്താന സിംഹാസനമുള്ളതാണ്. ഇത് വായിക്കുമ്പോൾ ജാതീയ ആചാരങ്ങൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഇടത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു കാര്യം ചിന്തിപ്പാനായിട്ട് സാധിക്കും. കൊരിന്ത്യ ലേഖനത്തിൽ കഥാവ് തിരുവചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 10:20, അതോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് വീണ്ടും ഒരു സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 1 കൊരിന്ത്യർ 10:20 ജാതികൾ ബലികഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് ബലികഴിക്കും. ജാതികൾ ബലികഴിക്കുന്നത് ഭൂതങ്ങൾക്ക് ബലികഴിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് ജാതി ആചാരങ്ങൾ വളരെ വർദ്ധിക്കുമ്പോൾ അത് വാസ്തവത്തിൽ കൂടുതലായിട്ട് ഭൂതങ്ങളെ ആരാധിക്കുന്ന ഇടമാണ്. നമ്മൾ പാർക്കുന്ന ഈ ദേശത്തെക്കുറിച്ച് നമുക്കധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അനേക ദേവതമാരെയും കാളികളെയും ഇതുപോലെയൊക്കെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അവർ ബലികഴിക്കുന്നത് ഭൂതത്തിനാണ്. അപ്പോൾ ഈ ജാതി ആചാരത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഈ മാഗിയൻ കൾട്ടൊക്കെ വന്ന് വസിച്ച ഈ പെർഗമത്തില് ദൈവജനത്തിൽ കർത്താവ് ഓർപ്പിച്ച പോലെ അത് സാത്താന്റെ സിംഹാസനമുള്ളിടമാണെന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പ്രസക്തി എത്രത്തോളമാണെന്നുള്ളത് ചിന്തിക്കാൻ കഴിയും. ഈ ലിറ്ററലി ആ സ്ഥലം സാത്താൻ സിംഹാസനം ത്രോണു വെച്ച ഒരിടമായിട്ട് അത് തീർന്നു. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ സാത്താനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മുടെ രാജ്യം വളരെയധികം പൈശാചികന്റെ പിടിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ജാതികൾ ഭൂതങ്ങൾക്ക് ബലിയർപ്പിക്കുന്നു എന്ന് അത് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നെങ്കിൽ നമുക്കതിനോടുള്ള ബന്ധത്തിൽ ഓർത്തു നോക്കുക. ഇതിന് മധ്യത്തിൽ ദൈവക്കളായി നമ്മൾ പാർക്കുമ്പോൾ നമ്മൾ എത്രയോ കരുതി ജീവിക്കേണ്ട ഒരു കൂട്ടരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും ചിന്തിപ്പാനായിട്ടും കഴിയും. എന്നാൽ ഇവിടെ ഇവരെക്കുറിച്ച് ഇത് പറയുമ്പോൾ കർത്താവ് ഒരു കാര്യം എടുത്തു പറയുന്നു, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ആ വാക്ക് നോക്കിയാട്ടെ, ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷ്യം വിശ്വസ്തനുമായ അന്തിപ്പാസനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ശരിയല്ലേ? കർത്താവിലുള്ള വിശ്വാസം അവർ നിഷേധിച്ചിട്ടില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ അവിടെ മാർഗീയ കാര്യങ്ങളിലുള്ള വിശ്വാസം എന്ന് ചിന്തിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. ക്രിസ്തീയ മാർഗത്തിലുള്ള മാർഗീയ വിശ്വാസമെന്നും അല്ല യേശുക്രിസ്തുവിനെ അവർ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കാത്തലിക് ചർച്ചും മറ്റും കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ടോ? ഇല്ലേ? എന്റെ നാമം നീ മുറുകെ പിടിച്ചിരിക്കുന്നു, എടുത്തു പറഞ്ഞു അന്തിപ്പാസനെ കൊന്ന കാലത്ത് പോലും. അന്തിപ്പാസ് എന്നുള്ള വാക്ക് തന്നെ ഒരു പഠന വിഷയമാണ്. ആന്റി പാസ്, ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ആന്റി പാസ്, ആന്റി എന്ന വാക്കിന് എതിരെന്നും പാസ് എന്ന് പറഞ്ഞാൽ എല്ലാമെന്നുമാണ്. ആന്റി പാസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിരെന്ന, എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സകലരും ഈ റോമൻ സാമ്രാജ്യത്തിന്റെ മതത്തിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ജാതി ആചാരങ്ങളെ കൂടെ ഇടകലർത്തി അതിനോട് ഇഴകിയപ്പോൾ അന്തിപ്പാസ് സകലത്തിലും എതിർത്തു നിന്ന ഒരു മനുഷ്യനായിരുന്നു അന്തിപ്പാസ്. അന്തിപ്പാസിനെ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ചരിത്രം പറയുന്നത് ബ്രാസ് ബുള്ളിനകത്ത്, അതായത് ബ്രാസ് കൊണ്ട് ചെമ്പ് കൊണ്ടൊരു കാള ഉണ്ടാക്കി ആ ബ്രാസ് ബുള്ളിനെ തുറന്ന് അന്തിപ്പാസിനെ അതിനകത്തിട്ട് ബ്രാസ് ബുള്ള് പൂട്ടിയിട്ട് അന്തിപ്പാസിനെ ഈ ബ്രാസ് ബുള്ളിനെ തീക്കാത്തിട്ട് കുറേശ്ശെ ചൂടാക്കി ചൂടാക്കി അന്തിപ്പാസിനെ അതിനകത്തിട്ട് വെന്ത് കൊന്നു. കർത്താവ് എടുത്ത് പറയുകയാണ്, അന്തിപ്പാസ് മൈ ഫേത്ത്ഫുൾ മാർട്ടിയർ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു ബ്രാസ് ബുള്ളിനകത്തിട്ട് തീ കുറേശ്ശെ ചൂടാക്കി ഈ അന്തിപ്പാസിനെ അതിനകത്തിട്ട് ചുട്ടുകൊന്നെന്ന് ചരിത്രം ലീഗൻസ് അതായത് പുരാതന കാര്യങ്ങൾ പറയുന്നെങ്കിൽ അന്തിപ്പാസ് എല്ലാരോടും എതിർത്ത് നിന്നുകൊണ്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചപ്പോൾ കർത്താവ് എടുത്തു പറയുന്നു, അന്തിപ്പാസ് മൈ ഫേത്ത്ഫുൾ മാർട്ടിയർ, എന്റെ വിശ്വസ്തനായ സാക്ഷി. കർത്താവിനെ അതിന്റെ മധ്യത്തിൽ അവൻ സാക്ഷിച്ചതായിട്ട് പറയുന്നു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. എങ്കിലും 14 എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. കുറഞ്ഞൊരു കുറ്റം നമ്മളിവിടെ ശ്രദ്ധിച്ചാലേ, ഈ എഫസോ സഭയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നു 4 എഫസോ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിന്റെ ആദ്യശനെ വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നോട് പറവാണ്. എഫസോ സഭയോട് പറഞ്ഞപ്പോൾ നിന്റെ ആദ്യ സ്നേഹം വിട്ടു എന്ന ഒരു കുറ്റം, ഒരു കുറവ് നിന്നെ കുറിച്ച് പറവാണ്. സ്മൃതാസഭയെക്കുറിച്ച് വന്നപ്പോൾ ഒരു കുറ്റം കർത്താവ് പറയുന്നില്ല. എന്നാൽ പെർഗമസ് കാലാളുവിലേക്ക് വന്നപ്പോൾ കുറഞ്ഞൊരു കുറ്റം പറവാനായിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് എ ഫ്യൂ തിങ്സ് അഗെയിൻസ്റ്റ് യു.
നിന്നോട് പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. എന്താണ് പറയാനുള്ളത്? 14-15 വാക്യം നമ്മൾ മനസ്സിലാക്കി തരുന്നു. എന്തൊരു ആശയപുഷ്ടമായ കാര്യങ്ങളാണെന്ന് നോക്കുക. അവിടെ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ചു വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. ഐ ഹാവ് എ ഫ്യൂ തിങ്സ് അഗെയിൻസ്റ്റ് യു. നോക്കാം, ഇവിടെ ബലയാമിന്റെ ഉപദേശവും നിക്കലോവ്യരുടെ ഉപദേശവും രണ്ട് ഉപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ദൈവജനത്തിന് മുന്നോട്ടുള്ള വിശ്വാസ നടപ്പിന് ഇടർച്ച വരുത്തുന്നു, ഇടർച്ച വെപ്പാൻ ഉപദേശിച്ചു കൊടുത്തു. നമുക്ക് ഈ സംഭവം അറിയാം. ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം സംഖ്യാപുസ്തകം 22-25 വരെയുള്ള അധ്യായങ്ങളിലാണ് നമ്മളത് കാണുന്നത്. Numbers 22-25 വരെ നമുക്ക് ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിച്ചാം. സംഖ്യാപുസ്തകം, ചരിത്രം നമുക്കറിയാം. ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാൻ നാട്ടിലോട്ട് പോവുകയാണ്. ഈ കനാൻ നാട്ടിലോട്ട് പോകുമ്പോൾ അവരാരോടും യുദ്ധം ചെയ്യുവാനായിട്ട് തുനിഞ്ഞില്ല. മരുഭൂമിയിൽ വെച്ച് അവർ യാത്ര ചെയ്ത് അങ്ങ് പോവുകയാണ്. പക്ഷെ അവരെ തടസ്സം ചെയ്യുവാനും അവരെ കൊന്നു മുടിക്കുവാനായിട്ടും ആളുകൾ ശ്രമിച്ചപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് നോക്കിക്കാട്ടെ. 22:4 വാക്യം, മോബ് മിദ്യാനമൂപ്പന്മാരോട് കാളവയലിലെ പുല്ല് നക്കി തിന്നതുപോലെ ഈ കൂട്ടം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. സംസാരമാണ് അന്ന് ലോകത്തിലുള്ള സംസാരം. ഇസ്രായേൽ മക്കൾ 600,000 പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും തടന്നു വരുമ്പോൾ കാള പുല്ല് നക്കി തിന്നുന്ന പോലെ ചുറ്റുമുള്ള ജനത്തെ അവർ നക്കി തിന്നുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ശത്രു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലേ? അവരാരോടും യുദ്ധത്തിന് പോയില്ലേ? അവരെ ഉപദ്രവിക്കുന്നവരോട് മാത്രമേ അവർ യുദ്ധത്തിന് കടന്നുപോയുള്ളൂ. എന്നാൽ ഇങ്ങനെ നടന്നു വരുന്നത് മോബ്യ രാജാവ് കേട്ടു. മോബ്യ രാജാവിന് അറിയാം, കാള പുല്ല് നക്കി തിന്നുന്ന പോലെ ഈ ജനം നമ്മളെയും നക്കി തിന്നും, നമുക്ക് അവരോട് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല, യുദ്ധം ചെയ്തവരെ ജയിപ്പാനായിട്ട് കഴിയില്ല, എന്ത് ചെയ്യണം എന്നുള്ളത് താന് ഒരു പ്രവാചകൻ, ഒരു ജാതീയ പ്രവാചകൻ ബിലയാമിനെ വിളിക്കുകയാണ്. ഒരു കള്ളപ്രവാചകൻ ബിലയാമിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ബിലയാമിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ ശപിക്കണം, അവർ പരാജയപ്പെടാൻ അവരെ ശപിക്കണം. പക്ഷെ ബിലയാം പറഞ്ഞു, ഞാൻ ഗിരിമുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ എൻ്റെ വായിൽ കിട്ടുന്ന സുഭാഷണം ഞാൻ പറയാം, ദൈവം എൻ്റെ വായിൽ എന്താ തരുന്നതെന്ന് വെച്ചാൽ അത് പറയാമെന്ന് പറഞ്ഞു. പല സ്ഥലത്തും താൻ പോയി നിന്ന് നോക്കുമ്പോൾ പറയുന്ന പദമാണ് 23-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 23-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമൊക്കെ നോക്കിയാൽ, ശിലാഗിരികളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ശിലാഗിരി എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ടോപ്പിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ബലയാം ഈ ജനത്തെ, താഴെ പാളയം അടിച്ചു കിടക്കുന്ന ജനത്തെ നോക്കിയപ്പോൾ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലേ. അവർ ലോകത്തിലുള്ള ജാതികളോട് ഇടപഴകാതെ അവർ വേർപെട്ട് നിൽക്കുന്ന ഒരു ചിത്രം അവിടെ കാണുകയെ, വേർപെട്ട് തനിച്ചു പാർക്കുന്നു. ഇവരെ ശവിക്കുവാനായിട്ട് ശിലാഗിരികളുടെ പല മുഖത്തിൽ നിന്ന് ബലയാം പോയി നോക്കിയിട്ടും സാധിക്കുന്നില്ലേ. പക്ഷെങ്കിൽ ബലയാമിന് ഇഷ്ടം പോലെ പണം ബാലാക്ക് അങ്ങോട്ട് കൊടുത്തു, മോബ്യ രാജാവായ ബാലാക്ക്. അപ്പോൾ 25-ാം അധ്യായത്തിന്റെ 9 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, നമുക്ക് അവിടെ സംഭവിച്ച എന്താണെന്നറിയാം. ബാലാക്കിനൊരു ഉപദേശം ബലയാം കൊടുത്തു. എന്താണ് ആ ഉപദേശം? ആ ഉപദേശം, അവർ തനിച്ചു പാർക്കുന്ന ജനമാണ്, അവരുടെ ഈ നൈർമല്യത നഷ്ടപ്പെടുത്തണം, അതിനെന്ത് ചെയ്യണം, മോബ്യ സ്ത്രീകളെ അവരുടെ മധ്യത്തിലേക്ക് ഇറക്കി വിടണം, ഈ സ്ത്രീകൾ അവരുടെ പുരുഷന്മാരോട് ബന്ധപ്പെടുവാനും അവരുടെ ഉത്സവങ്ങളിൽ അവരെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ടും സ്ത്രീകളെ അയക്കണമെന്ന് പറഞ്ഞു. മോബ്യ സ്ത്രീകൾ ഈ പണം കിട്ടി, ഈ ബലയാവിന് പണം കിട്ടിയപ്പോൾ ഈ ഉപദേശം കൊടുത്തു, ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഈ മോബ്യ സ്ത്രീകൾ ഇറങ്ങിച്ചെന്നു, അവരെ വശീകരിച്ചു, അവരുമായിട്ട് ബന്ധപ്പെട്ടു, വിഗ്രഹങ്ങളെ നമസ്കരിക്കുവാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ദൈവത്തിന്റെ കോപം ഈ ജനത്തിന്റെ നേരെ തുനിഞ്ഞിട്ട് എത്രയോ ആയിരങ്ങൾ പട്ടുപോകുവാൻ ദൈവകോപത്താൽ ഇടയായി തീർന്നു. തനിച്ചു പാർത്തപ്പോൾ അവരെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലേ? അവരുടെ നൈർമല്യത നഷ്ടപ്പെട്ടപ്പോൾ, പ്യൂരിറ്റി ഹോളിനെസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവകോപം വന്ന് അവർ ശിക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. യേശുക്രിസ്തു സഭയെ നോക്കി പറയുന്ന കാര്യം നോക്കിയേ, സഭയെ നോക്കി കർത്താവ് പറയുകയാണ്, റോമൻ ചക്രവർത്തിമാർ നിങ്ങളെ കൊന്നെടുക്കുവാൻ നോക്കി, ഒന്നും സാധിച്ചില്ലേ? നിങ്ങളെ ഒരു വിധത്തിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. തനിച്ചു പാർത്തപ്പോൾ നിങ്ങൾ എത്രയോ ശക്തന്മാരായിരുന്നു. എന്നാൽ ഇവിടെ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർമ്മണ ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാ. പഴയ കാലത്തിൽ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച പോലെ അവരുടെ മുന്നോട്ടുള്ള നടപ്പിന്റെ പാതയെ തകർത്തു കളയുവാൻ ബിലയാം തന്ത്രങ്ങൾ പിണഞ്ഞു കൊടുത്തതുപോലെ സാത്താൻ ദൈവജനത്തിന് മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ലോകത്തോട് അവരെ വിവാഹം കഴിപ്പിച്ചു. ക്രിസ്ത്യനോ ചക്രവർത്തിയെ ക്രിസ്ത്യാനിയാക്കി റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തുമതമായിട്ട് തീർത്തു. എന്തൊരു ഉപദേശമാണെന്ന് നോക്കി, എന്തിനാണ് ഈ ബിലയാം ഇങ്ങനെ ചെയ്തത്? ബിലയാം ആദ്യം പറഞ്ഞു, എന്റെ വായിൽ ദൈവം തരുന്ന വചനങ്ങളെ ഞാൻ പറയുകയുള്ളൂ. താൻ പർവ്വതത്തിലൊക്കെ കയറി നോക്കിയപ്പോഴും ഇസ്രായേലിനെ കുറിച്ച് സുഭാഷിതങ്ങളാണ് ചൊല്ലിയത്. പിന്നെന്തിനാണ് ബിലയാം ഈ തന്ത്രം പറഞ്ഞു കൊടുത്തത്? നമുക്കത് എന്തുകൊണ്ടെന്ന് യൂദയുടെ ലേഖനത്തിൽ സൂചന കിട്ടുന്നുണ്ട്. യൂദയുടെ ലേഖനം 11-ാം വാക്യം, യൂദാ 11 നോക്കിയേ. അവർക്ക് അയ്യോ കഷ്ടം, അവർ കായിന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. ആ വാക്ക് ശ്രദ്ധിച്ചേ, കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. പണത്തിന് വേണ്ടി ബിലയാം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ബാലാക്കിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൊന്നും വെള്ളിയും കിട്ടിയപ്പോൾ അവനെ പ്രീതിപ്പെടുത്തുവാൻ പറഞ്ഞുകൊടുത്ത കാര്യം. ക്രിസ്തീയ സഭയ്ക്ക് വന്ന പരാജയം ഇതുപോലെയുള്ള പരാജയമാണ്. നിലവിടെ കർത്താവ് എടുത്ത് പറഞ്ഞു, ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തന്നെയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് അധികം വിശദീകരിക്കുന്നില്ലേ. ദുർനടപ്പും വിഗ്രഹാരാധനയും ഓക്കെ. ക്രിസ്തീയ സഭയിലേക്ക് അത് കടന്നു വരാനായിട്ട് തുടങ്ങി. വിശുദ്ധന്മാർ എന്നുള്ള പേര് നഷ്ടപ്പെട്ടു. തനിച്ചു പാർക്കുന്ന ജനം, സഭയെന്ന് പറഞ്ഞാൽ വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമാണ്. ആ വിശുദ്ധന്മാരുടെ നൈർമല്യത നഷ്ടപ്പെട്ടു. 2 പത്രോസ് 2:15 നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 2:15 യൂദായുടെ ലേഖനം നമ്മൾ വായിച്ചു. 2 പീറ്റർ 2:15 ഇതോട് ചേർത്തൊന്ന് വായിക്കാം. അവർ നേർവഴി വിട്ട് തെറ്റി ബയോറിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. വിശുദ്ധന്മാരുടെ കൂട്ടം നേർവഴി വിട്ട് തെറ്റിയിട്ട് ബയോറിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടക്കുവാൻ തുടങ്ങി. ഇന്നും ക്രിസ്ത്യ സമൂഹത്തെ നോക്കുക, വിളിച്ച് വേർതിരിച്ച് തനിച്ച് പാർക്കുവാൻ കർത്താവിനോട് മാത്രം ബന്ധപ്പെട്ട് വിശ്വസ്തത പാലിച്ച് നിൽക്കേണ്ട ജനം ലോകത്തോട് വിവാഹം കഴിച്ചു. അതിന്റെ ഫലമായി അവൾക്ക് വളരെ ഉയർച്ചയുണ്ടായി. എന്തായിരുന്നു എന്നുള്ളത് കർത്താവ് ഇവിടെ പറഞ്ഞു തരികയാണ്. ഇസ്രയേൽ ജനത്തിന്റെ മുന്നിൽ ഇടർച്ച വെച്ചു കൊടുത്തതുപോലെ തന്നെ ക്രിസ്തീയ സമൂഹത്തിന് ഇടർച്ച വെച്ചു കൊടുത്ത ഉപദേശം കൊണ്ടുവരുവാനായിട്ട് സാത്താനിടയായി. രണ്ടാമത് കർത്താവ് എടുത്തു പറഞ്ഞു, 15-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അവണ്ണം നിക്കുള്ളവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയേ. എഫെസൊ സഭയോട് പറയുമ്പോൾ, എങ്കിലും നിക്കുള്ളവരുടെ നടപ്പ് നീ പകയ്ക്കുന്നൊരു നന്മ നിനക്കുണ്ട്. നിക്കുള്ളവരെ കർത്താവ് പകച്ചില്ലേ, നിക്കുള്ളവരെ പകച്ചു എന്ന് പറഞ്ഞില്ലേ, നിക്കുള്ളവരുടെ നടപ്പ്, നിക്കുള്ളവരുടെ നടപ്പിനെ കർത്താവ് പകച്ചു, അത് നിങ്ങളും പകയ്ക്കുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? നമ്മളത് പഠിച്ചപ്പോൾ ഓർക്കയുണ്ടായി. നിക്കോ അവർ ലാവോസ് എന്ന് പറയുന്ന 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നിക്കോളോഷ്യൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. നിക്കോ ടു കോൺകർ ലാവോസ് ദ പീപ്പിൾ, ജനത്തെ പിടിച്ചടക്കുക. സാമാന്യ ജനം, സഹോദരന്മാരായി വസിച്ച ദൈവജനം, അവരുടെ മേൽ ഒരു കൂട്ടം ആളുകൾ ഉയർത്ത് അവരെ പിടിച്ചെടുക്കുവാൻ എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് ഉയരുവാൻ തുടങ്ങിയപ്പോൾ എഫെസൊ സഭ അതിനെ പകച്ചു, ആ സിസ്റ്റത്തെ പകച്ചു. അത് ഞാനും പകയ്ക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ കാലം അല്പം കൂടെ കഴിഞ്ഞു. പെർഗമോസ് കാലം വന്നപ്പോൾ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അത് ഉപദേശമായിട്ട് മാറി. ഈ ഉപദേശമാണ് നമ്മൾ അന്ന് പഠിച്ച പോലെ പട്ടത്വം പൗരോഹിത്യം സഭയിൽ കടന്നു വരുവാനായിട്ട് ഇടയായ ഉപദേശം. ആദിമ നൂറ്റാണ്ടിൽ തന്നെ സഭയിൽ അത് കടന്നു വരുവാനായിട്ട് ശ്രമിച്ചപ്പോൾ യേശു ക്രിസ്തു അതിനെ പകച്ചതുപോലെ ആ ജനവും പകച്ചുവെങ്കിൽ ഈ ക്രിസ്തുവിനോ ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറിയ ആ കാലഘട്ടത്തിൽ ഇത് സഭയൊരു ഉപദേശമായി കൈക്കൊണ്ടു. ഇന്ന് ക്രിസ്ത്യ സഭയിൽ പൗരോഹിത്യത്തിന്റെ ഉപദേശം പട്ടത്വം നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ ലേഖനം കർത്താവ് പറഞ്ഞത് മറക്കാതെ ഓർക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നമുക്ക് ചിന്തിക്കാം, കർത്താവ് പറഞ്ഞു ഞാൻ വേഗത്തിൽ വരുന്നു, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു. എന്നാൽ ജയിക്കുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞത് 2 കാര്യങ്ങൾ പറഞ്ഞു. ജയിക്കുന്നതിന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവർ വെള്ളക്കല്ലും ലഭിക്കുന്നതിനല്ലാതെ ആരും അറിയാത്തതുമായ ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ ഒരു പുതിയ പേരും കൊടുക്കും. 2 പ്രതിഫലം പറഞ്ഞു. ഈ കാര്യങ്ങളിൽ നിന്ന് നീ മോചിതയായി, നീ ജയിക്കുന്നതിനായി മാറുന്നെങ്കിൽ കർത്താവ് ആദ്യം പറഞ്ഞു ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. കഴിഞ്ഞ 5 ആഴ്ച നമ്മൾ ആരാധനയുള്ള ബന്ധത്തിലൊക്കെ അത് ഓർക്കയുണ്ടായി. മറിഞ്ഞിരിക്കുന്ന മന്ന, മറിഞ്ഞിരിക്കുന്ന മന്ന, ഹിഡൻ മന്ന. എന്തുകൊണ്ടാണ് മന്ന മറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത്? നമ്മൾ ആക്ഷരികമായി പഠിച്ചു നോക്കിയാൽ 40 വർഷം മരുഭൂമി കൂടെ നടന്നപ്പോൾ അവർക്ക് മന്ന കൊടുത്തു. എന്നാൽ പിന്നീടുള്ള തലമുറയ്ക്ക് മന്ന ഒരിക്കലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു ഒരു സ്വർണ്ണ പാത്രത്തിൽ കുറച്ച് മന്ന എടുത്തിട്ട് പെട്ടകത്തിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞു, അടച്ചു വെക്കാൻ പറഞ്ഞു, മൂടി വെക്കാൻ പറഞ്ഞു. ആ പെട്ടകത്തിൻ്റെ അകത്തിരിക്കുന്ന മന്ന ഹിഡൻ മന്നയാണ്, അത് മറിഞ്ഞിരിക്കുന്ന മന്നയാണ്, അത് സാമാന്യ ജനത്തിന് കാണുവാൻ കഴിയാത്ത മന്നയാണ്. എന്നാൽ ഈ മന്ന നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ നേരത്തെയുള്ള ബൈബിൾ ക്ലാസ്സുകളിൽ പഠിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചിത്രമാണ് മറഞ്ഞിരിക്കുന്ന മന്ന. ഇന്ന് കർത്താവ് നോക്കുക, ദൈവജനത്തിന് ഭക്ഷണമായിട്ടിരിക്കുമ്പോൾ ലോകത്തിന് അവൻ മറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം 16-ാമത്തെ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ ഈ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് പ്രത്യേകം നോട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യം, പുറപ്പാട് ദിവസം 16-ാം അധ്യായത്തിൽ അതിന്റെ 6-ാം വാക്യത്തിൽ ഈ മന്നയെക്കുറിച്ച് പറയുന്ന ഭാഗം നമുക്ക് നോക്കാം. പുറപ്പാട് 16:6 മോശയും അഹരോനും ഇസ്രായേൽ മക്കളോടൊക്കെയും നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, വൈകുന്നേരത്തെ നിങ്ങൾ ഇതറിയും, പ്രഭാതത്തിൽ നിങ്ങൾ അവന്റെ തേജസ് കാണും. പിന്നെന്താ സംഭവിച്ചത്? 8-ാം വാക്യം, യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകുമെണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. ദൈവത്തിന് ഇത് രണ്ടും ഒന്നിച്ചു കൊടുത്താൽ പോരായിരുന്നു? വൈകുന്നേരത്ത് കാടപ്പക്ഷിയും മറ്റും കൊടുത്ത് മാംസം കൊടുത്തപ്പോൾ പ്രഭാതത്തിൽ കൊടുത്തത് മന്നയാണ്. അവിടെ എടുത്തു പറഞ്ഞു, വൈകുന്നേരത്ത് നിങ്ങൾക്ക് അറിയും, പ്രഭാതത്തിൽ നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. വൈകിട്ട് അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തത് കാടപ്പക്ഷിയാണ്, രാവിലെ അവർക്ക് കൊടുത്തത് മന്നയാണ്. എന്നാൽ മന്നെ അവർക്ക് കൊടുത്തു. നമ്മൾ 11-ാം വാക്യത്തിൽ വൈകുന്നേരം കാടകളൊന്ന് പാളയത്തിൽ മൂടി, പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടന്നു. മഞ്ഞിൽ പ്രത്യക്ഷപ്പെട്ട ഈ മന്നയെക്കുറിച്ച് 7-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? യഹോവയുടെ തേജസ്. നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. ഇസ്രായേൽ മക്കൾ രാവിലെ ഉണർന്നപ്പോൾ അവരുടെ ചുറ്റും മന്ന സ്വർഗത്തിൽ നിന്ന് വീണ് കിടന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ, മനുഷ്യന്റെ അപ്പമായി, ജീവന്റെ അപ്പമായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനെയാണ് ഈ മന്ന കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവപുത്രനിലൂടെയാണ്. ഇത് മറിഞ്ഞിരിക്കുന്ന മന്നയാണ്. നമുക്ക് വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ച ശേഷം തന്റെ ശിഷ്യന്മാരല്ലാതെ ലോകം അവനെ കണ്ടിട്ടില്ല. പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനെ തന്റെ ശിഷ്യന്മാർ മാത്രമേ കണ്ടിട്ടുള്ളൂ, ലോകത്തിലുള്ള ഒറ്റ മനുഷ്യരെ കണ്ടിട്ടില്ല. അവൻ ഹിഡനായിരുന്നു. അവന്റെ ആ തേജസ്കരിക്കപ്പെട്ട ശരീരം, മഹത്വീകരിക്കപ്പെട്ട യേശുക്രിസ്തു ലോകത്തിന് മറിഞ്ഞിരുന്നപ്പോൾ വാസ്തവത്തിൽ തന്റെ ശിഷ്യന്മാർക്ക് അവൻ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടു. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, പ്രഭാതത്തിൽ യഹോവയുടെ തേജസ് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ ആ മന്ന നിങ്ങൾ കാണുമെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറിഞ്ഞിരിക്കുന്ന മന്ന. നമ്മെ സംബന്ധിച്ച് നമ്മൾ ഓർത്ത് നോക്കുകയും ദൈവത്തിന്റെ കൊലോസ്സലേഖനം 2:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഇൻ ഹും ആർ ഹിഡൻ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സകല ജ്ഞാനവും വിസ്ഡവും അതിന്റെ നിധി ഇരിക്കുന്നത് ഹിഡൻ ഇൻ ഹിം, അവനിൽ മറിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ എല്ലാ തേജസ്സും യേശു ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. ഇത് ലോകത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഹിഡന, ഞാൻ ഇങ്ങനെ പറയാറുണ്ട് സമാഗമന കൂടാരത്തെ കുറിച്ച്. ഒരു സാധാരണ ഒരു ജനം, ഒരാൾ നടന്നു പോയാൽ സമാഗമന കൂടാരം ഒരുപാട് കൂടാരങ്ങൾ അടിച്ചു കിടക്കുന്ന ഒരു പാളയം, ഒരു ക്യാമ്പ്. ഈ ക്യാമ്പിന്റെ നടുക്ക് അല്പം കൂടെ വലിയ ഒരു കൂടാരം ഉള്ളൂ, സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും പുറത്തെ മുടിവിരി എന്ന് പറയുന്നത് തകശുതോലാണ്. ദൈവം പ്രത്യേകം പറഞ്ഞു, ഏറ്റവും പുറത്ത് തകശുതോൽ കൊണ്ട് അത് മൂടണം. തകശുതോൽ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ നൈൽ നദിയിൽ കാണപ്പെട്ട ഒരു മത്സ്യത്തിന്റെ തോലാണ്, ലെതർ പോലെയുള്ള ഒരു തോലാണ്. ഇസ്രായേൽ മക്കൾ കാലിന്റെ ചെരുപ്പ് ഉണ്ടാക്കുവാനായിട്ട് അവിടെ നിന്ന് ഉണങ്ങിക്കൊണ്ടുവന്ന സാധനമാണ് ഈ തകശുതോൽ. അത് ദൈവത്തിന്റെ ആലയത്തിന്റെ പുറംമൂടി ഉണ്ടാക്കുവാൻ കൊടുക്കുവാൻ പറഞ്ഞു. അവരത് കൊടുത്തു. അവരുടെ ചെരുപ്പിന്റെ ധരിച്ചിരുന്ന ചെരുപ്പ് പിന്നെ 40 വർഷം തികഞ്ഞില്ലേ. എന്നാൽ ഈ തകശുതോളിന്റെ നിറം ഗ്രേ കളറാണ്, ഗ്രേ കളർ, ഒരു ചാരനിറമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുറത്തുകൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ നോക്കിയാൽ ഒരു ചാരനിറമുള്ള വലിയ ആകർഷകമല്ലാത്ത തോലുകൊണ്ട് പൊതിയപ്പെട്ട ഒരു കൂടാരം. എന്നാൽ ദൈവത്തെ അറിഞ്ഞ പുരോഹിതന്മാർ ശുശ്രൂഷിക്കാൻ ഈ പരിശുദ്ധ സ്ഥലത്തോട്ട് പ്രവേശിക്കുകയാണെന്ന് ഓർത്താട്ടെ, തങ്ക കവരവിളക്കിൽ നിന്ന് 7 വിളക്കിൽ നിന്ന് പ്രകാശം വീഴുന്നത് തങ്ക വിളക്കിലാണ്. അവിടെ നിന്നത് തട്ടുന്നത് ധൂപപീഠം തങ്കം പൊതിഞ്ഞതാണ്. കാഴ്ചയപ്പം തന്നെ മേശ തങ്കമേശയാണ്. അവർ ഭിത്തി നോക്കിയാൽ തങ്കം കൊണ്ട് പൊതിഞ്ഞ പലകുകളാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ കാണുന്നത്, അവർ നിൽക്കുന്നത് ഇറ്റ് ഇസ് എ ഹൗസ് ഓഫ് ഗോൾഡ്. തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട, തങ്കം കൊണ്ടുള്ള ഫർണിച്ചർ കൊണ്ട് മുഴുവൻ നിൽക്കുന്ന ഒരു തങ്ക വീട്ടിലാണ് ഈ പുരോഹിതൻ നിൽക്കുന്നത്, അകത്ത് പ്രവേശിച്ച ഒരുവൻ. എന്നാൽ പുറത്തുള്ളവന് ഈ മഹത്വം ഹിഡനാണ്. ഇത് മറഞ്ഞിരിക്കുക. ഇന്നത്തെ സന്ധ്യയിൽ നമ്മൾ ഓർത്തെ, യേശു ക്രിസ്തുവിനെ നമ്മുടെ ആഹാരമായി, ആത്മീയാഹാരമായി തീർന്നു. ലോകത്തിന് മറിഞ്ഞിരിക്കുന്ന മന്ന, അത് നമുക്ക് വാസ്തവത്തിൽ ജയിക്കുന്നവർക്ക് മറിഞ്ഞിരിക്കുന്ന മന്ന തരുമെന്ന് പറയുമ്പോൾ, ഇന്ന് നമുക്ക് അവനെ നമ്മുടെ ആത്മീയാഹാരമായി ലഭിച്ചപ്പോൾ, ഈ ലോകത്തോട് ഇണങ്ങിച്ചേർന്നവർക്ക് ഒരിക്കലും കർത്താവിൻ്റെ ആ മഹത്വം കാണുവാനോ ദൈവതേജസ് കാണുവാനോ അവർക്ക് കഴിയില്ല. രണ്ടാമത് എടുത്തു പറഞ്ഞു, ഞാനവന് വെള്ളക്കല്ലും, രണ്ടാമത് പറഞ്ഞു പ്രതിഫലം, ഞാനവന് വെള്ളക്കല്ലും ലഭിക്കുന്നതല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു പുതിയ പേരും കൊടുക്കും. ഞാനവന് ഒരു വെള്ളക്കല്ലും ഒരു പുതിയ പേരും കൊടുക്കും. ഇത് കർത്താവ് സഭയ്ക്ക് എഴുതുമ്പോൾ ദൈവജനത്തിൽ നമ്മൾ നോക്കിയാൽ വെള്ളനിറം ആത്മീയവിശുദ്ധിയെ കാണിക്കുന്നുണ്ട്. വെള്ളയുടുപ്പ്, വെള്ളനിലയങ്കി, വെള്ളസിംഹാസനം, ഇതെല്ലാം അതിനെ കാണിക്കുന്നു. എന്നാൽ അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേക ഒരു ഒരു കാര്യം എനിക്ക് ശ്രദ്ധിപ്പാനായിട്ട് കഴിഞ്ഞത്, ഗ്ലാഡിയേറ്റേഴ്സ്, അതായത് റോമൻ ഭരണകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കളികളിൽ ഒരു കളിയായിരുന്നു ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. റോമൻ ഗ്ലാഡിയേറ്റേഴ്സ്, റോമൻ ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശരീരപുഷ്ടിയുള്ള വളരെ ആരോഗ്യവാന്മാരായ രണ്ട് പോരാളികളെ ഗോദയിൽ ഇറങ്ങി നിന്ന് അവർ വാളുകൊണ്ട് പരസ്പരം പോരാടുകയാണ്. ഒരുത്തനെ ഒരുത്തൻ കൊല്ലണം, ഒരുത്തനെ കൊല്ലും, അതാണ് ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നവരാ അവർ, പരസ്പരം പോരാടി ഒരുത്തനെ കൊന്നൊടുക്കും. ഇത് റോമക്കാരുടെ ഒരു വിനോദമായിരുന്നു. ഈ ഗ്ലാഡിയേറ്റേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനു വേണ്ടി പ്രത്യേക പരിശീലനം കിട്ടി, ഇതിനു വേണ്ടി ഒരുക്കപ്പെട്ട ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന വലിയ യോദ്ധാക്കൾ എന്ന് പറയാം, അവരാണ് റോമൻ ഗ്ലാഡിയേറ്റേഴ്സ്. മരണത്തെയാണ് കണ്ടുകൊണ്ടവർ ഈ പോരാട്ടം നടത്തുന്നത്. ഇങ്ങനെ പോരാട്ടം നടത്തി, പോരാട്ടം നടത്തി ജയിച്ച് 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 വൃദ്ധനായി. എന്ന് പറഞ്ഞാൽ തനിക്കൊരു പ്രത്യേക പ്രായമുണ്ട്, ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഗ്ലാഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യണ്ട. അവൻ പിന്നീട് അവിടെ നിന്ന് റിട്ടയർ ചെയ്യുകയാണെന്ന് പറയാം. നമ്മൾ ചിന്തിക്കുന്നതുപോലെ ഒത്തിരി പ്രായം നിന്ന് റിട്ടയർ ചെയ്യുകയല്ലേ, അവന് അനേക പോരാട്ടങ്ങൾ നടത്തി അവൻ വിജയാളിയായ ഒരു ഗ്ലാഡിയേറ്ററായി മാറുമ്പോൾ അവനൊരു പ്രത്യേക സമയത്ത് അവന് അതിൽ നിന്ന് മോചനം കിട്ടുകയാണ്, പിന്നെ അവൻ ഗ്ലാഡിയേറ്ററാണ്. എന്നാൽ അങ്ങനെ മോചിക്കപ്പെടുന്ന ഗ്ലാഡിയേറ്റേഴ്സ്, ജയിച്ചു വന്ന ഗ്ലാഡിയേറ്റേഴ്സിന് ഒരു വെള്ളക്കല്ല് കൊടുക്കുമായിരുന്നു. ആ വെള്ളക്കല്ലില് എസ് പി എന്ന് കൊത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ലാറ്റിൻ പദമാണ്. എസ് പി എന്നുള്ള പദം, സ്പെക്ടാക്ടസ്, എ മാൻ ഹൂസ് വെലർ ഹാസ് ബീൻ പ്രൂവ്ഡ് ബിയോണ്ട് ഡൗട്ട്, ഒരു സംശയങ്ങൾക്ക് അതീതമായ കഴിവുകളെ തെളിയിച്ചൊരു മനുഷ്യൻ എന്നുള്ളതിന്റെ ലാറ്റിൻ പദമാണ് എസ് പി. ആ എസ് പി എന്നുള്ളത് ഒരു വെള്ളക്കല്ലിൽ എഴുതി ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ഇത് അവന് ലഭിച്ച അംഗീകാരത്തിന്റെ മുദ്രയാണ്. ആ കാലയളവിൽ പിന്നീട് ഉള്ള റോമൻ അരീനയിലുള്ള കളികളിലും മറ്റും പ്രവേശിക്കാൻ ഇദ്ദേഹത്തിന് വേറെ അനുവാദമൊന്നും വേണ്ട, ഈ കല്ലൊന്ന് കാണിച്ചാൽ മതി. ഈ കല്ല് കാണിച്ചാൽ ഈ മനുഷ്യനെ പിന്നീടുള്ള ഏത് കളികളിലോ റോമൻ അരീനയിൽ നടക്കുന്ന ഏത് പ്രോഗ്രാമിലോ ഈ മനുഷ്യനവിടെ കയറുവാനായിട്ട് അനുവാദമാണ്. കാരണം അവനൊരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു പോരാളിയാണ്, അവനെ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിന് അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു വെള്ളക്കല്ല് ഒരു അംഗീകാരത്തിൻ്റെ മുദ്രയാണ്, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പോലെയാണ്. കർത്താവ് സഭയോട് പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും. വാസ്തവത്തിൽ ആ ആശയത്തിൽ അത് ചിന്തിക്കുമ്പോൾ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, കർത്താവിൻ്റെ വായിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിശോധിച്ചിട്ട് അന്ത്യത്തിൽ അവൻ പറയുന്നൊരു പദമുണ്ട്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എസ് പി എന്നെഴുതി വേലർ തെളിയിച്ച ഒരു ഗ്ലാഡിയേറ്ററിന് ഈ വെള്ളക്കല്ല് കൊടുക്കുമ്പോൾ അവനെ റോമൻ സാമ്രാജ്യം അംഗീകരിക്കപ്പെട്ട ഒരു വലിയ പോരാളിയായി തീരുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി ഏറ്റവും ചെറിയ ശുശ്രൂഷകൾ പോലും വിശ്വസ്തയോട് ചെയ്ത ഒരു മനുഷ്യനെ കർത്താവിൻ്റെ വായിൽ നിന്ന് അംഗീകാരം തരികയാണ്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അവൻ അംഗീകാരം തരുമെന്ന് മാത്രമല്ലേ, ആ കല്ലിൽ എഴുതുന്ന ഒരു കാര്യം എടുത്തു പറഞ്ഞു. ആ നോക്കാം നമുക്ക്, ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതും ഒരു പുതിയ പേരും കൊടുക്കും. ലഭിക്കുന്നതല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു പുതിയ പേര്. എന്തായി കർത്താവോട് പറയുന്നത്? ഒരു പുതിയ പേര് തരും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ പുതിയ പേര് ലഭിക്കുന്നതല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയില്ല. ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരെ ആരും അറിയാത്തൊരു പേരെ നമ്മൾ വിളിച്ചെന്നിരിക്കും, സ്നേഹം കൊണ്ടോ ഒക്കെ. ചിലപ്പോൾ ഒരു പ്രത്യേക പദം, അത് മറ്റാരും അറിയുന്നില്ല. ആ വാക്ക്, ദറ്റ് ഈസ് എ പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു എംബ്ലമാണ്. എൻ്റെ ഭാര്യയെ ഞാൻ ആരും അറിയാത്തൊരു പേര് വിളിക്കുന്നെങ്കിൽ മറ്റാർക്കും അത് അറിയത്തില്ലേ. അവളോടുള്ള സ്നേഹവും ആ പ്രൈവറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു പദമാണ്. കഥ പറയുന്നു സ്വർഗം ആയിരങ്ങൾ പതിനായിരങ്ങളെ കൊണ്ട് നിറഞ്ഞൊരിടമായിരിക്കും. എന്നാൽ നീ എനിക്ക് ഇന്ന് നീ എന്നോട് വിശ്വസ്തത പാലിക്കുകയാണെങ്കിൽ, നീ ജയിക്കുകയാണെങ്കിൽ, ഐ വിൽ ഹാവ് എ പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ റിലേഷൻ വിത്ത് യു. എനിക്ക് നിന്നോടൊരു വ്യക്തിപരമായ ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കും. മറ്റാർക്കും അറിയാത്തൊരു പേര് ഞാൻ നിന്നെ വിളിക്കും. കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കും അറിയാം, കർത്താവിനും അറിയാം. ആ പേരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് രണ്ട് വാക്യം നോക്കാം. യെശയ്യാവ് 62:2 രണ്ടാം വാക്യം, ഐശയ്യാ 62:2. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും, യഹോവയുടെ വായ് കൽപ്പിക്കും എന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. സ്തോത്രം. ദൈവത്തിന്റെ ഭജനം പറയുന്നു, നിനക്കൊരു പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. യെശയ്യാവ് 65:15, നിങ്ങളുടെ പേർ നിങ്ങളെ വൃതന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചേച്ചു പോകും. യഹോവയെ കർത്താവ് നിന്നെ കൊന്നുകളയും, തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. അവനൊരു പുതിയ പേര് വിളിക്കും. ലഭിക്കുന്നതല്ലാതെ മറ്റാർക്കും അറിയാത്ത ഒരു പുതിയ പേര് ഞാൻ വിളിക്കും. സ്വർഗം ആയിരങ്ങളെ കൊണ്ട്, പതിനായിരങ്ങളെ കൊണ്ട്, ലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും കർത്താവ് നമ്മുടെ വ്യക്തിപരമായ ക്യാരക്ടർ മനസ്സിലാക്കി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ നമുക്കറിയാം പലരുടെയും പേര് കർത്താവ് മാറ്റി. നിന്റെ പേര് പത്രോസ് എന്നാകും. അവൻ്റെ സ്വഭാവത്തെ കണ്ടുകൊണ്ട് ആ പേര് വിളിച്ചതുപോലെ സ്വർഗത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ മനസ്സിലാക്കി, ഒരുപക്ഷെ ആ ക്യാരക്ടർ മുഴുവൻ വിളിച്ചു പറയുന്ന ഒരു പ്രത്യേക പേര് നമ്മളെ കർത്താവ് വിളിക്കും. വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ ആ ദിവസത്തെ ഓർക്കുമ്പോൾ ഇന്ന് ലോകത്തെ ത്യജിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് നമ്മെ അത് പ്രേരിപ്പിക്കുക. പാരബിളിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിച്ചോട്ടെ, ഞാൻ ഓർപ്പിച്ചു. കർത്താവ് മത്തായി 13 പറഞ്ഞ 7 പാരബിള്, ഓരോ പാരബിളും ഈ ഓരോ ദൂതുകളോട് ചേർത്ത് പഠിക്കാൻ സാധിക്കും. കർത്താവ് 3 പറഞ്ഞ പാരബിള് മസ്റ്റാർഡ് സീഡിന്റെ, കടുകുമണിയുടെ ഉപദേശമാണ്. ആ കടുകുമണിയുടെ അബ്നോർമൽ ഗ്രോത്ത് അവിടെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈ പെർഗമോ സഭ ലോകത്തിൽ വലിയ വളർന്ന ഒരു സഭയായിട്ട് മാറി. അത് ചേർത്ത് പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവനോട് വിശ്വസ്തരായി, അവനോട് സ്നേഹമുള്ളവരായി, അവൻ്റെ വാക്കിനെ പാലിച്ചുകൊണ്ട് നിഷ്ഠൂരിൻ്റെ പാതകളെ ഒഴിഞ്ഞ് ജീവിക്കാം. അവൻ്റെ വലിയ നാമം മാത്രം.